Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടം 33-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ വാക്യങ്ങൾ.
ഒരുവൻ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഫലമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. ഇതാ നിന്റേതെടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും.
കേരളത്തിൽ പശ്ചിമ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി ഭാഗത്ത് കാട്ടാശ്ശേരി അഗസ്റ്റിൻ ജോസഫിന്റെയും മേരിയുടെയും മൂത്ത പുത്രനായിട്ടാണ് യേശുദാസ് ജനിച്ചത്. കഷ്ടപ്പാടിന്റെ പാതയിലാണ് അദ്ദേഹം വളർന്നുവന്നത്. പിതാവ് തികഞ്ഞ കലാകാരനായിരുന്നു, ഒരു ഗായകനും അഭിനേതാവും. കലാവേദിയുടെ തിളക്കത്തിന്റെ പിന്നിൽ ദാരിദ്ര്യത്തിന്റെ വേദനിക്കുന്ന ചുറ്റുപാടിലാണ് യേശുദാസ് വളർന്നത്, കുടുംബം മുന്നോട്ട് നീങ്ങിയത്. ആദ്യകാല മലയാള സിനിമകളിൽ നായക വേഷമിട്ട അഗസ്റ്റിൻ ജോസഫ് പിതാവ് താരത്തിളക്കമുള്ള വ്യക്തിത്വമായിരുന്നു. തെളിഞ്ഞ ശബ്ദവും സംഗീതാഭിരുചിയും തന്റെ മൂത്ത മകൻ ദാസിനുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ഭാഗവതര് ആദ്യം പ്രാഥമിക വിദ്യാഭ്യാസം നൽകി. അത് പൂർത്തിയായപ്പോൾ പിന്നെ സംഗീത വിദ്യാലയത്തിൽ അവനെ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു. വീട്ടിലെ സാമ്പത്തിക ചുറ്റുപാടുകൾ അറിയാവുന്ന ചിലർ ഇങ്ങനെ ഉപദേശിച്ചു, ദാസിനെ വല്ല മരപ്പണിയും പഠിപ്പിക്ക് ഭാഗവതരെ എന്ന്. ഈ പല്ലവി ചില ഗുരുസ്ഥാനിയർ ആവർത്തിച്ചപ്പോൾ യുവാവായ യേശുദാസിന്റെയും പിതാവിന്റെയും മനസ്സിൽ മുറിപ്പാടായി. ജീവിത ക്ലേശങ്ങൾക്കിടയിലും മനസ്സിലേറ്റിയ ശുദ്ധ സംഗീതത്തിന്റെ പാതയിൽ കലാകാരനായ പിതാവ് മകനെ നയിച്ചു. പിതാവ് ഏൽപ്പിച്ച ദൗത്യം യേശുദാസ് തന്റേതാക്കിയും സ്വാംശീകരിച്ചും മുന്നോട്ടു തന്നെ നീങ്ങി. കഠിന അധ്വാനത്തിന്റെയും ജീവിത നിഷ്ഠയുടെയും ചുവട് പിടിച്ച് ഇന്നും ശുദ്ധ സംഗീതത്തിന്റെ വഴിയിൽ ചരിക്കുന്ന യേശുദാസിന്റെ ജീവിതം ആർക്കും മാതൃകയാക്കാവുന്നതാണ്. ദൈവം നൽകിയ താലന്ത് കഴിവ് വിശ്വസ്തയോടെ സൂക്ഷിക്കുക മാത്രമല്ല, അത് അത്യധ്വാനം കൊണ്ട് വർദ്ധിപ്പിച്ച് നന്മയ്ക്കായി പങ്കുവച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിത സൗഭര്യം തുടരുന്ന സംഗീത ലോകത്തെ നല്ല ഭൃത്യനാണ്, നല്ല ദാസനാണ് കെ ജെ യേശുദാസ്. ദൈവം നമുക്ക് സമ്പത്തും കഴിവും എല്ലാം നൽകുന്നുണ്ട്. അത് ഉത്തരവാദിത്വത്തോടെ വർദ്ധിപ്പിച്ചെടുക്കണമെന്നതാണ് ദൈവീക പദ്ധതി. കിട്ടുന്ന കാശ് കള്ളുകുടിച്ചും ധൂർത്തടിച്ചും നശിപ്പിക്കുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവർ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. ജീവിതം ആസ്വാദ്യമാക്കേണ്ടത് നമ്മുടെ അധ്വാന ഫലത്തിലും കഴിവിലും മേന്മയിലുമെല്ലാം മറ്റുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുമായി അവ പങ്കുവച്ചുകൊണ്ടുമാണ്. അതാണ് ധന്യമായ ജീവിതം, അതാണ് വിശ്വസ്തമായ ജീവിതം. എന്റെ മുതലാളി കഠിനഹൃദയനാണ്, അനീതി പ്രവർത്തിക്കുന്നവനാണ് എന്നൊക്കെയാണ് പൊതുവെ താലന്ത് നശിപ്പിച്ചു കളയുന്നവരുടെ ന്യായം. അതുകൊണ്ടാണ് തനിക്ക് കിട്ടിയ താലന്ത് ഉപയോഗിക്കാതെ ഒരു മനുഷ്യൻ പൂഴ്ത്തിവച്ചത്. എന്നാൽ താലന്ത് പാഴാക്കി കളഞ്ഞ ഭൃത്യനെ യജമാനൻ ശിക്ഷിക്കുകയും ഉള്ളതുപോലും അവനിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. നമുക്ക് പൈതൃകമായി കിട്ടിയതോ ദാനമായി സ്വീകരിച്ചതോ എന്തുമാവട്ടെ, നമുക്കുള്ളതും നമ്മെ ഏൽപ്പിച്ചതും നഷ്ടപ്പെടുത്താതിരിക്കുക മാത്രമല്ല, അത് അധ്വാനിച്ച് ക്രിയാത്മകമായി വർദ്ധിപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് ധന്യമായ ജീവിതം. തന്റെ ദൗത്യം ശിഷ്യരെ ഏൽപ്പിച്ചിട്ട് കടന്നുപോകുന്ന ക്രിസ്തു ദൈവരാജ്യം പ്രഘോഷിക്കുവാനും അത് ലോകമെങ്ങും പ്രചരിപ്പിക്കുവാനും അതിന്റെ ഫലസമൃദ്ധി സകലരുമായി സകല ജനതകളുമായി പങ്കുവച്ച് വികസിപ്പിക്കുവാനുമാണ് ആവശ്യപ്പെട്ടത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് താലന്തുകൾ ദൈവം നമുക്ക് തരുന്നത്. അതിനാൽ കുറച്ചുള്ളവൻ പരാതിപ്പെടേണ്ടതില്ല. കുറച്ച് കിട്ടിയത് അധ്വാനിച്ച് വർദ്ധിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. എന്റെ താലന്ത് കൊണ്ട് എന്ത് ചെയ്തുവെന്ന് സ്വന്ത ആത്മാവിനെ വിചാരണ ചെയ്യുന്നതിന് മുൻപ് ആ താലന്ത് കൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നും നാം തെളിയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എ ടാലന്റ് ഈസ് സംതിങ് ദാറ്റ് പെർട്ടെയ്ൻസ് ടു ദ വെരി ബീയിങ് ഓഫ് എ പേഴ്സൺ. അതായത് സത്താപരമായ സവിശേഷതയായി താലന്തിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളൊരു മുഴക്കോൽ വച്ചാണ് താലന്തിനെ നാം അളക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. നാളുകളായി കിടപ്പിലായ അമ്മ കൃഷ്ണമണി കൊണ്ട് മാത്രം ഒരു വ്യാഴവട്ടം വീടിനോട് സംവദിച്ചു. ആ നാളുകളിൽ മക്കൾക്കായി ഒരു കാപ്പി പോലും ഇടാനായില്ല, വാതിൽ തുറന്നുകൊടുക്കാനായില്ല, പ്രാർത്ഥിക്കാനായില്ല. എന്നിട്ടും അമ്മയുടെ മരണത്തോടുകൂടെ വീട് കുടുംബം ശൂന്യമായിപ്പോയി. അങ്ങനെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടൊരനുഭവമാണ് താലന്ത് കഴിവ്. ജീവിതത്തിലെ വർണ്ണപ്പകിട്ടോ പുലിമയോ അല്ല പ്രധാനം, മറിച്ച് നമ്മെ നാമാക്കി മാറ്റുന്ന അസ്തിത്വപരമായ ചില പ്രത്യേകതകളാണ് താലന്ത്, നമ്മുടെ കഴിവ്. പ്രായോഗികവാദത്തിന്റെ തിമിരം വീണ ഈ കാലത്ത് താലന്താകുന്ന ജീവിതമേന്മ കാണാൻ കഴിവില്ലാതെ പോകുന്നുണ്ട്, അന്ധരായി പോകുന്നുണ്ട്. എന്നാൽ അപൂർവം ചിലർക്കൊക്കെ അത് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് എന്നത് ഇന്നത്തെ സുവിശേഷമാണെന്ന് പറയാം. അഗാധങ്ങളിലെവിടെയോ മറഞ്ഞുകിടക്കുന്ന ദൈവം തന്ന താലന്താകുന്ന സാധ്യത കണ്ടെത്തുകയാണ് മറ്റൊരു ചുവട്. എല്ലാ വയലിനു താഴെയും നിധിയുണ്ടെന്നോർക്കണം. മേൽത്തട്ട് മാത്രം കിളച്ചു പോകുമ്പോൾ നാം അതിനെ കാണാതെ പോകുന്നെന്ന് മാത്രം. എല്ലാ പുഴുക്കളിലും പൂമ്പാറ്റയുണ്ടെന്നോർക്കണം. എന്നിട്ടും എത്രയോ പേരാണ് ഉയരാനും വളരാനുമുള്ള സാധ്യതകളായ ചിറകുകൾ ഉപയോഗപ്പെടുത്താതെ ഈ ജീവിതത്തിൽ കടന്നു പോകുന്നത്. തന്നിൽ തന്നെ വിശ്വാസവും സ്നേഹവും തോന്നാത്തവനാണ് താലന്ത് കുഴിച്ചിടുന്നത്, ദൈവം തന്ന കഴിവുകൾ നശിപ്പിക്കുന്നത്. കഴിവുകൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ പുറം ലോകത്തോടും സഹോദരങ്ങളോടും സൗമ്യമായി വ്യാപരിക്കേണ്ടതിന് പകരം പരിസരത്തോട് ജീവിത പരിസരത്തോട് അത്തരക്കാർ നിരന്തരം കലഹിക്കുന്നു. തനിക്കായി വച്ചു നീട്ടുന്ന നന്മകളോട് സന്ദേഹിയായി ജീവിക്കുന്നു അത്തരക്കാർ. ദൈവം തന്ന താലന്തുകൾ കഴിവുകൾ ഉപയോഗിച്ച് അവ വർദ്ധിപ്പിച്ചവർ ഈ ജീവിതത്തിൽ തന്നെ അവ ഉപയോഗിക്കുന്നു, അവ ആസ്വദിക്കുന്നു. നിത്യതയുടെ സന്തോഷത്തിൽ അവർ പ്രവേശിക്കുന്നു. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ക്രിസ്തു പറഞ്ഞ ഉപമ. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാൻ പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രചോദനമാവട്ടെ, നമ്മെ സഹായിക്കട്ടെ.
ഒരിക്കൽ ധനികനാം ഒരു മനുഷ്യൻ, ദൂരെ ദൂരേക്ക് യാത്രയാകും ഒരു ദിവസം. വ്യാപാരം ചെയ്തിടാൻ തൻ സമ്പത്താകി, സ്വന്തം പ്രത്യർത്ഥൻ പ്രാപ്തി പോലെ കൈമാറി നൽകി. ആ രാജാവിൻ സദൃശ്യമീ ദൈവരാജ്യം. അഞ്ചു താലം തേകിയവൻ ആദ്യ ഭൃത്യനാദ്യം, പിന്നെ രണ്ടുമൊന്നുമേകി മറ്റു രണ്ടുപേർക്കും. അഞ്ചു കൊണ്ടു കച്ചവടം ചെയ്തു സ്വത്തു കൂട്ടി, അഞ്ചു കൂടി നേടിയവൻ സ്വന്തമാക്കി വേഗം. കൊണ്ടുപോയി രണ്ടു കൊണ്ടു രണ്ടു കൂടി നേടാൻ, രണ്ടു നാണ്യമുള്ള ഭൃത്യനാശയോടുകൂടി. ഒന്നു സ്വന്തമായ ഭൃത്യൻ കൂഴി മണ്ണിലപ്പോൾ, ചെന്നൊളിച്ചു വച്ചു കഷ്ടമെത്ര ശുദ്ധഭോഷൻ. ഏറെ നാൾ കഴിഞ്ഞതില്ല സ്വത്തുടമ വന്നു, എന്തു ചെയ്തു നിങ്ങൾ നാണ്യമെന്നു ചോദ്യമായി. ആദ്യ ഭൃത്യനേകുകയായി പത്തു നാണ്യമപ്പോൾ, നാലു നാണ്യമേകി നിന്നു പിന്നെ വന്ന ഭൃത്യൻ. മോദമാർന്നു സ്വത്തുടമ പുഞ്ചിരിച്ചു നിന്നു, സ്ഥാനമാനമേകിടുവാൻ തീരുമാനമായി. എന്തു ചെയ്തു നിന്റെ നാണ്യമെന്നു ചോദ്യമായി. ഘോഷനായ ഭൃത്യനോടു സ്വത്തുടമ വേഗം. താൻ കൊടുത്ത നാണ്യമുടൻ മണ്ണിൽ നിന്നെടുത്തു, തന്നതുപോൽ നൽകിടവേ ചൊന്നു ഭീതനായി. അന്നു ക്രൂരനെന്നറിഞ്ഞു ഞാൻ കുഴിച്ചു വച്ചു, തന്ന നാണ്യം ഇന്നു നഷ്ടമായിടാതെ നൽകാൻ. കഴിവു കാട്ടിടുന്നൊരാദ്യ ഭൃത്യനാർന്നു ഭാഗ്യം. കുഴി കുഴിച്ചു വെച്ച ഭൃത്യനന്ധകാര രൂപം, കഴിവു കാട്ടിടുന്നൊരാദ്യ ഭൃത്യനാർന്നു ഭാഗ്യം. കുഴി കുഴിച്ചു വെച്ച ഭൃത്യനന്ധകാര രൂപം. എത്ര നാണ്യമേകിടുന്നു നല്ലവനു ദൈവം, ഘോഷനായ മർത്യനവ പൂഴ്ത്തി വച്ചിടുന്നു. നന്മ കൊണ്ടു നന്മ നേടി അന്യരോടുകൂടെ, ജന്മമോക്ഷമാർന്നിടാൻ ശ്രമിക്കിലെത്ര ധന്യം. ഒരിക്കൽ ധനികനാം ഒരു മനുഷ്യൻ, ദൂരെ ദൂരേക്ക് യാത്രയാകും.
ഈ ഗാനം ആലപിച്ചത് കെ ജി മാർക്കോസും സംഘവുമാണ്. ഗാനരചന ഫാദർ ചെറിയൻ കുനിയന്തോടത്ത്, സംഗീതം സണ്ണി സ്റ്റീഫൻ.
ആരാജാവിൻ സദൃശ്യമീ ദൈവരാജ്യം, ആരാജാവിൻ സദൃശ്യമീ ദൈവരാജ്യം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ രീതിയിലെ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടം 33-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച വിചിന്തനമാണ്.